2020 ഒക്ടോബർ 10 ശനിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് ലോക പാലിയേറ്റീവ് കെയർ ദിനത്തിൽ ഡോക്ടർ എം ആർ രാജഗോപാൽ എഴുതിയ ലേഖനം. ഒരു കണക്കിലും പെടാത്ത കുറെ മനുഷ്യർ. നാണിയമ്മയ്ക്ക് വയസ്സായി. ഭർത്താവ് കഴിഞ്ഞ വർഷം വീണതാണ്. ഒരു വശം തളർന്നു. കുറച്ചുനാൾ ICU-ൽ ആയിരുന്നു. ഇപ്പോൾ ചുവരിൽ പിടിച്ച് വടിയും കുത്തി വീടിനകത്തൊക്കെ നടക്കും. നടപ്പ് കാണുമ്പോൾ ഇനിയും വീഴുമോയെന്ന് നാണിയമ്മ ഭയക്കും. നാണിയമ്മയ്ക്കുമുണ്ട് പ്രമേഹവും പ്രഷറും. പതിവായി മരുന്നു കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഭർത്താവിനെ പോലെ ഒരു വശം തളർന്നു വീഴുമെന്നും ആശാപ്രവർത്തക തെളിച്ചു പറഞ്ഞു. മരുന്ന് ഹെൽത്ത് സെന്ററിൽ കിട്ടും, പക്ഷേ ആര് പോയി വാങ്ങാൻ? ആശാപ്രവർത്തകയോട് ചോദിച്ചു. അവർക്ക് മരുന്ന് കൊണ്ടുവരാൻ അവകാശമില്ലത്രേ. 10 വീടിനപ്പുറത്ത് മാസത്തിലൊരിക്കൽ പാലിയേറ്റീവ് കെയർ നഴ്സ് വരുന്നുണ്ട്. പക്ഷേ മരുന്ന് കൊണ്ടുവരാൻ അവർക്കാവില്ല. കോടതി വിധിയുണ്ടെന്നോ മറ്റോ ആണ് പറഞ്ഞത്. പിള്ളേർ 1 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്നു. പക്ഷേ മരുന്ന് വാങ്ങിത്തരാനൊക്കെ അവർക്കെവിടെ സമയം? മരുന്ന് വാങ്ങാൻ നടന്നാൽ ഒരു ദിവസത്തെ പണി പോകും. പിന്നെ അവരുടെ കുടുംബം എങ്ങനെ നടക്കും? സുരേഷ് ഓട്ടോ ഡ്രൈവറാണ്. നാട്ടുകാർ പണം പിരിച്ചും സ്വന്തം വീട് പണയപ്പെടുത്തിയും പൈസ സ്വരുക്കൂട്ടി വൃക്ക മാറ്റിവെച്ചു. ഇപ്പോഴിതാ ഓട്ടോയ്ക്ക് ഓട്ടമില്ല, വരുമാനമില്ല. മാസം 10,000-ൽ പരം രൂപ വേണം. സ്വന്തം മരുന്നുകൾക്ക് 8,000-ൽ അധികം. പിന്നെ അച്ഛന്റെ മരുന്ന്, അമ്മയുടെ മരുന്ന്, ഇളയ മകന്റെ മരുന്ന്. സ്വന്തം മരുന്ന് നിർത്തിയാൽ വൃക്ക ഒരാഴ്ചയ്ക്കുള്ളിൽ അടിച്ചുപോകുമത്രേ. എല്ലാവർക്കും വിഷം കൊടുത്താലോ എന്നുവരെ ചിന്തിക്കാറുണ്ട്. സുമയും മക്കളും തനിച്ചാണ് താമസം. ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ട് കാലം കുറേയായി. ഇളയവന് ആസ്മയുണ്ട്. പതിവായി മരുന്നു വേണം. സുമയ്ക്ക് വരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അറിയാവുന്ന ഒരേ ഒരു പണി അടുക്കളപ്പണിയാണ്. അടുത്ത ഒരു വീട്ടിൽ പാർട്ട് ടൈമായി പോയി തുടങ്ങി. അവിടെ 3 കാറുണ്ട്. വീട്ടുപണി തീർത്ത് ഓരോ ദിവസം ഓരോ കാറ് കഴുകുക സുമയുടെ പണിയാണ്. ആ വീട്ടിൽ നിന്ന് കിട്ടുന്നതും റേഷനും കൂടി ചേർത്ത് കഷ്ടിച്ച് അങ്ങനെ കഴിഞ്ഞു പോവുകയായിരുന്നു. അപ്പോഴാണ് കോവിഡ് വന്നത്. തൽക്കാലം കോവിഡ് കഴിയുന്നതുവരെ പണിക്കു വരേണ്ടായെന്ന് വീട്ടുകാര് പറഞ്ഞു. ആകെയുള്ള വരുമാനം മുട്ടിയാൽ എന്തു ചെയ്യും? അടുത്തുള്ള വേറെ ചില വീടുകളിൽ ശ്രമിച്ചു. ആരും നിർത്താൻ തയ്യാറല്ല. എന്തിന് വയ്യാവേലി വലിച്ചുവെക്കണം? വീടുപണി തന്നെത്താൻ ചെയ്തു തുടങ്ങി അവരൊക്കെ. റേഷൻ കിട്ടുന്നതുകൊണ്ട് കഞ്ഞി കുടിച്ച് പോകാം. എന്നാലും മകൾ പാല് ചോദിച്ച് കരയുമ്പോൾ സുമയുടെ നെഞ്ച് ഉരുകും. ഇളയവന്റെ ആസ്മ മരുന്നാണ് സുമയുടെ ഏറ്റവും വലിയ ജീവിത പ്രശ്നം. അടുത്ത വീട്ടിലെ രോഹിണി ചേച്ചിക്ക് സർക്കാർ ജോലിയായതുകൊണ്ട് കഴിയും പോലെ വല്ലതും തരും. അതുകൊണ്ട് എന്താകാൻ? പണിക്കുനിന്ന വീട്ടിൽ നിന്ന് കടം ചോദിക്കാൻ പോയതാണ്. അവർക്ക് ദേഷ്യം വന്നു. കോവിഡ് കാലത്ത് രോഗവും കൊണ്ട് വീട്ടിൽ ചെല്ലുകയാണോ എന്ന മട്ടിൽ വല്ലതും വീട്ടിൽ കൊടുത്തുവിട്ടോളാമെന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും വീട്ടിലെത്തിയില്ല. ആത്മഹത്യയെപ്പറ്റിയുള്ള ചിന്ത മനസ്സിൽ നിന്നും വിട്ടുമാറാതെ നിൽക്കുന്നു. കേരളത്തിലെ സ്ഥിതി മറ്റു സംസ്ഥാനങ്ങളുമായി നോക്കിയാൽ എന്ത് മെച്ചമാണ്? സമ്പദ്സ്ഥിതി മെച്ചം, ആരോഗ്യപരിപാലനം ഏറെ മെച്ചം. പക്ഷേ ഒക്കെ ആപേക്ഷികമാണല്ലോ. കർണാടകയേക്കാളും മെച്ചമാണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇല്ലാതാകുമോ? കുറെയേറെ നമ്മൾ മുന്നോട്ടു പോയിട്ടും എത്തേണ്ടിടത്ത് എത്താനാവുന്നില്ല. എന്താണ് വേണ്ടത്? നമ്മളൊക്കെ ആരോഗ്യത്തിന് ആവശ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ നമ്മുടെ ഭരണകൂടവും ആരോഗ്യപരിപാലനത്തിന് ആവശ്യത്തിന് വിഹിതം മാറ്റിവെക്കണം. GDP 1.2-1.3% മാത്രമാണ് ആരോഗ്യത്തിന് നാം ചെലവഴിക്കുന്നത്. എല്ലാ പരിഷ്കൃത രാജ്യങ്ങളും മാത്രമല്ല, അവികസിത രാജ്യങ്ങളിൽ പലതും വരുമാനത്തിന്റെ 5% ആരോഗ്യ സംരക്ഷണത്തിന് മാറ്റിവെക്കുന്നു. ഇവിടെ വേണം തുടക്കം. നമ്മുടെ ആശുപത്രികളിലും ഹെൽത്ത് സെന്ററുകളിലും ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകർ ഉണ്ടാവണം. കുറുക്കുവഴികൾ മതിയാവില്ല. 4 പേരുടെ ഭാരം ഒരാളുടെ മുതുകിൽ വെച്ചാൽ അയാൾക്ക് ജോലി ചെയ്തു തീർക്കാനുള്ള ബാധ്യതയില്ല എന്ന് സ്വയം തോന്നും. ചെയ്യാവുന്നതുപോലും ചെയ്യാത്തവർക്ക് രക്ഷപ്പെടാനും എളുപ്പമാണ്. ഇതുമാത്രം പോരാ, എല്ലാ നയവും, അത് വയോജന നയമാകട്ടെ, പാലിയേറ്റീവ് നയമാകട്ടെ, മാനസികാരോഗ്യ നയമാകട്ടെ, അംഗവൈകല്യം ഉള്ളവരുടെ ശുശ്രൂഷ ആവട്ടെ, എന്തായാലും ഓരോ നയത്തിനും നടപ്പിൽ വരുത്തുന്നുവെന്ന് ഉറപ്പുള്ള കർമ്മരേഖ വേണം. അതിന്റെ ചുമതലയുള്ളവർ മാത്രം അതിനെ വിലയിരുത്തിയാൽ പോരാ. കാര്യം നടക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ബാഹ്യമായ ഒരു വിലയിരുത്തൽ സമ്പ്രദായം ഉണ്ടായേ പറ്റൂ. നാം കഴിഞ്ഞ രണ്ട് ദശാബ്ദത്തിൽ ആരോഗ്യരംഗത്ത് എത്രയോ മുന്നോട്ടു പോയി. നമ്മൾ എത്തേണ്ടിടത്ത് എത്തിയില്ല എന്ന് നിൽക്കുന്നു. കോവിഡ് വന്നപ്പോൾ വ്യക്തമായിരിക്കുന്നത് സമൂഹത്തിന്റെ പങ്കാളിത്തത്തിന്റെ അപര്യാപ്തതയാണ്. 2019 പുതുക്കിയ പാലിയേറ്റീവ് കെയർ നയം നടപ്പിൽ വന്നാൽ കുറെയൊക്കെ മാറ്റം വരുമായിരിക്കും. സർക്കാരും സന്നദ്ധ സംഘടനകളും ചേർന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രസക്തി അതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചുറ്റുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ സമൂഹത്തിന് പങ്കാളിത്തമുള്ള ചികിത്സാ സമ്പ്രദായത്തിന് പലതും ചെയ്യാനാവും. സമൂഹത്തിലെ വിഭവദാരിദ്ര്യമല്ല നാണിയമ്മയുടെയും സുരേഷിന്റെയും സുമയുടെയും ദുരിതത്തിന് കാരണമായത്. മനുഷ്യത്വത്തിന്റെ മരവിപ്പാണ്.